ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലെ പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. രാജസ്ഥാനിലെ നീംകാതാന ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഖനിയിൽ കുടുങ്ങിയ 10 ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചർച്ച. മലപ്പുറം കരുളായി കരിമ്പുഴയിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്തു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. ഇന്നലെ വൈകിട്ട് പത്രികാ സമർപ്പണം പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖ നേതാക്കൾ ഇന്നലെ പത്രിക നൽകിയിരുന്നു. വാരണാസിയിൽ 3 തവണയും മത്സരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസിലെ അജയ് റായിയാണ് സ്ഥാനാർത്ഥി. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ ബിജെപി നേതാവ് കങ്കണ റാവത്ത് പത്രിക നൽകി. വിക്രമാദിത്യ സിംഗാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ചണ്ഡീഗഡിൽ കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പത്രിക നൽകി. ബിജെപിയിലെ സഞ്ജയ് ടാണ്ടൻ അദ്ദേഹത്തെ നേരിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 5, 6, 7 ഘട്ടങ്ങളിലെ പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. ഈ മാസം 20-നും 25-നും ജൂൺ 1-നുമാണ് വോട്ടെടുപ്പ്. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രമുഖ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണം ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണം നടത്തും. കല്യാണിലും ഡിൻഡോറിയിലും പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം സംസാരിക്കും. നരേന്ദ്രമോദി ഘാട്ട്കോപ്പറിൽ വൈകിട്ട് റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബിജെപി അധ്യക്ഷൻ JP നദ്ദ, യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തുടങ്ങിയവർ പ്രചാരണ രംഗത്ത് സജീവമാണ്. രാജസ്ഥാനിലെ നീംകാതാന ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഖനിയിൽ കുടുങ്ങിയ 10 ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തി. 5 പേർ ഇരിയും ഖനിയിൽ കുടുങ്ങിക്കൊടുക്കുകയാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. അടുത്ത 2-3 മണിക്കൂറിനകം അവരെയും രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലിഫ്റ്റിന്റെ ഷാഫ്റ്റ് പൊട്ടിയാണ് ഉദ്യോഗസ്ഥ സംഘം തുരങ്കത്തിൽപ്പെട്ടത്. 200 മീറ്ററോളം ഉയരത്തിൽ നിന്ന് ലിഫ്റ്റ് ഖനിയിലേക്ക് വീഴുകയായിരുന്നു. സംഭവത്തെപ്പറ്റി അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഗുജറാത്തിലെ നർമ്മദാ നദിയിൽ കാണാതായ 7 പേർക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേന തെരച്ചിൽ തുടരുന്നു. നീന്തലിനിടെയാണ് ഒരു കുടുംബത്തിലെ 7 പേരും അപകടത്തിൽപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നൈപുണ്യ മത്സരം ഇന്ത്യ സ്കിൽസ് കോമ്പറ്റീഷൻ 2024 ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. 30 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 900-ലേറെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയം അറിയിച്ചു. വിവാദ ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ ആം ആദ്മി പാർട്ടിയെ കൂട്ടുപ്രതിയായി ഉൾപ്പെടുത്തുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. ഇത്തരമൊരു കേസിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിസ്ഥാനത്ത് വരുന്നത്. സംസ്ഥാന മന്ത്രിസഭായോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ നിന്ന് ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത്. നിയമസഭാ സമ്മേളന തീയതി യോഗത്തിൽ ചർച്ചയായില്ലെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളുമായി മന്ത്രി KB ഗണേഷ്കുമാർ ചർച്ച നടത്തും. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ചേംബറിൽ വൈകിട്ട് 3-നാണ് ചർച്ച. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധ സമരം നടത്തുന്നതുമൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ ടെസ്റ്റുകൾ തടസ്സപ്പെട്ടിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മലപ്പുറം കരുളായി കരിമ്പുഴയിൽ സ്കൌട്ട് ആന്റ് ഗൈഡ് ക്യാമ്പിനിടെ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചതിൽ അധ്യാപകർക്കെതിരെ കേസെടുത്തു. നീന്തൽ അനുവദനീയമല്ലാത്ത സ്ഥലത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുപോയതിനാണ് കേസ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെയും പൂക്കോട്ടുപാടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 9-നാണ് കൽപ്പകഞ്ചേരി MSM സ്കൂളിലെ വിദ്യാർത്ഥികളായ ഫാത്തിമ മുർഷിന, ഐഷ റുദ എന്നിവർ മുങ്ങിമരിച്ചത്. പ്രകൃതി പഠന ക്യാമ്പിനിടെ പുഴയിൽ കുളിക്കുക എന്നൊരു കാര്യം ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല. എന്നാലിത് അധ്യാപകർ അനുവദിക്കുകയായിരുന്നു. പന്തിരങ്കാവ് സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞ സംഭവങ്ങൾ പോലീസ് FIRൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും അവർ സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ കേസ് ഏൽപ്പിച്ചെന്നും സതീദേവി പറഞ്ഞു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് നാളെ തുടക്കമാകും. നീരൊഴുന്നള്ളത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വൈശാഖോത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം പൂർത്തിയായി. 55 കയ്യാലകളാണ് നിർമ്മിച്ചത്. വാഹന പാർക്കിംഗിനും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൌണ്ടുകളും മന്തഞ്ചേരിയിലുള്ള പാർക്കിംഗ് ഗ്രൌണ്ടുകളും കൂടാതെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തും പാർക്കിംഗിനായി സൌകര്യമൊരുക്കും. അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് 4 ഏക്കറോളം സ്ഥലമാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. അന്നദാനത്തിനായി ഇക്കരെ കൊട്ടിയൂരിലും അക്കരെ കൊട്ടിയൂരിലും സൌകര്യമൊരുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആംബുലൻസും മരുന്നുകളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ഗോഹട്ടിയിലാണ് മത്സരം. ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസ് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചു. ഡൽഹിയിൽ 19 റൺസിനാണ് ആതിഥേയരുടെ ജയം. FIH ഹോക്കി പ്രോ ലീഗിന്റെ യൂറോപ്യൻ ലീഗിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ബെൽജിയത്തിലെ ആന്റ്വെർപ്പിലേക്ക് പുറപ്പെട്ടു. ജൂലൈയിലെ പാരീസ് ഒളിമ്പിക്സ് തയ്യാറെടുപ്പിന്റെ മുന്നോടിയായാണ് ഇന്ത്യൻ ടീം ഈ ടൂർണമെന്റിനെത്തുന്നത്. ഈ മാസം 22 അർജന്റീനയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഭുവനേശ്വറിൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് മീറ്റ് ഇന്ന് സമാപിക്കും. ഇന്ന് 400 മീറ്റർ ഫൈനൽ ഓട്ടമത്സരത്തിൽ 4 മലയാളി താരങ്ങൾ മത്സരിക്കുന്നുണ്ട്. രാത്രി 7 ജാവലിൻ ത്രോ മത്സരത്തിൽ ലോക ചാമ്പ്യൻ നീരജ് ചോപ്ര മത്സരിക്കും. കീം പ്രവേശന പരീക്ഷയ്ക്ക് നൽകിയ അപേക്ഷയിലെ ഫോട്ടോ, ഒപ്പ്, പേര് എന്നിവ പരിശോധിക്കാൻ ഇന്നുകൂടി സമയം അനുവദിച്ചു. വൈകിട്ട് 3 അപേക്ഷാ വിവരങ്ങൾ പരിശോധിക്കാമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്ക് നാളെ മുതൽ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം. ഈ മാസം 25 അപേക്ഷിക്കാം. 5 വർഷങ്ങൾക്ക് ശേഷം പമ്പയിൽ ചെറുവാഹനങ്ങൾക്ക് പാർക്കിംഗ് പുനരാരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2018 പ്രളയത്തിനുശേഷം ആദ്യമായാണ് പമ്പ ഹിൽടോപ്പിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചത്. സംസ്ഥാനത്ത് മഴ സാധ്യത മുൻനിർത്തി ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. നാളെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കൊപ്പം മിന്നലുണ്ടാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ വാട്ടത്തീം പാർക്കിൽ യുവതിയെ മാനഭംഗപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അധ്യാപകനെ കോടതി റിമാൻഡ് ചെയ്തു. പഴയങ്ങാടി എരിപുരത്തെ ഡോക്ടർ ബി ഇഫ്തിഖർ അഹമ്മദിനെതിരെയാണ് നടപടി. പക്ഷിപ്പനിയെ തുടർന്ന് നിരണം ഡെക് ഫാമിലെ താറാവുകളെ ദയാവധം നടത്തുന്ന ജോലികൾ തുടരുന്നു. ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തുപക്ഷികളുടെ എണ്ണമെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഫാമിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശം നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്തെ എല്ലാ ADSലും എന്നിടം കേന്ദ്രങ്ങൾ പ്രവർത്തനമാരംഭിക്കും. കുടുംബശ്രീ വാർഷിക ദിനമായ മറ്റന്നാൾ തിരുവനന്തപുരം ആര്യങ്കോട് പഞ്ചായത്തിലെ കരിങ്കോട്ടുകുടി ADSൽ എന്നിടം കേന്ദ്രത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും. സ്വർണവില വർദ്ധിച്ചു. പവന് 320 രൂപ കൂടി 53,720 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 6,715 രൂപ. തിരുവനന്തപുരം വെള്ളറട കണ്ണനൂരിൽ ലഹരി സംഘത്തിന്റെ ആക്രമണമുണ്ടായി. ഇന്നലെ രാത്രി അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുളിന് ഗുണ്ടാ ആക്രമണത്തിൽ പരിക്കേറ്റു. മറ്റൊരു സംഭവത്തിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെയും ഭർത്താവിനെയും ഗുണ്ടാ സംഘം നടുറോട്ടിൽ മർദ്ദിച്ചു. ഒരു വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും ഇരുചക്രവാഹനങ്ങൾ മറിച്ചിടുകയും ചെയ്തു. പണം അപഹരിച്ചതായും നാട്ടുകാർ ആരോപിച്ചു. ബഹളം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമയെയും ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തി. പിന്നീട് അക്രമികളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തിരുവനന്തപുരത്ത് ഗുണ്ടകളുടെ വീടുകളിൽ പോലീസ് പരിശോധന പുരോഗമിക്കുന്നു. കരമന, നേമം പ്രദേശങ്ങളിലാണ് പോലീസിന്റെ പരിശോധന. സ്ഥിരം കുറ്റവാളികളുടെയും കാപ്പ ചുമത്തിയവരുടെയും വീടുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജില്ലയിൽ ഗുണ്ടാ ആക്രമണങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7-ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലെ പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. രാജസ്ഥാനിലെ നീംകാത്താന ഹിന്ദുസ്ഥാൻ കോപ്റ്റർ ലിമിറ്റഡിന്റെ ഖനിയിൽ കുടുങ്ങിയ 10 ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചർച്ച. മലപ്പുറം കരുളായി കരിമ്പുഴയിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്തു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് നാളെ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.